ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
பரிமிச்சந்தி சர்வேன தேசாந்தரம் கந்தவியம் அபேட்சந்தி. நம்ம பாஷ்யகாரம் மேகனுசரிக்கிறது பராந்தகாரே பராமிருதா பரிமிச்சந்தி சர்வே தே பிரம்மலோகேஷு. அப்போ பிரம்மலோகேஷு என் பண்ணது கழிஞ்ச வசம் நம்ம வியானிச்சு. பிரம்மலோகம் என்ன பரையம்போ பிரம்மலோகம் என்ன பரையும் மட்டு லோகம் ஹிரண்யகர்ப்பலோகம் அது பிரம்மலோகம் அதுணுன்னு வியானிச்சு கழிஞ்சால் இவட க்ரமமுக்தி என்ன இவட உபாசனங்கள் அனுஷ்டிக்கணும். மரணகாலம் மரணத்தின் சேஷம் பிரம்மலோகத்தெத்தும் அப்படி வந்து முக்தராகும். ஆனால் க்ரமமுக்தியை குறித்து பரையும் பாஷ்யகாரனோட அங்கே நல்ல வியாக்கியானது. பாஷ்யகாரன் பரையிறது பிரம்மலோகம் பிரம்மயைவ லோக பிரம்மலோகம். அப்போ வேறு லோகத்தில் போகிற பிரச்சனமே இல்லை. அதுகொண்டு அதான் இனி வியாக்கியானிக்கணும். ஆ பிரம்மலோகத்தை பிரம்மயைவ லோகம் என்று கொண்டு போகணும். ഇവിടെ പറയുന്ന ഒരു തത്വജ്ഞാനിയെ കുറിച്ച് കൊണ്ടാണ്. എന്തുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം ബ്രഹ്മം തന്നെ, അയാൾ ബ്രഹ്മമാകുന്ന ലോകത്രം. പ്രജ്ഞൻ അവൻ കാണുന്ന ഈ നാമരൂപാത്മകമായ ലോകത്ത്, ജ്ഞാനി ബ്രഹ്മമാകുന്ന ലോകത്ത്. ലോകമുണ്ട് അവന്, പക്ഷെ അത് ബ്രഹ്മമാണ്. അതാണ് വ്യത്യാസം. അതാണ് ഇനി വരുന്ന ഭാഗത്ത് വിശദീകരിക്കുന്നത്. ഒരു അല്ലാതെ ഒരു ജ്ഞാനിക്ക് ഈ ശരീരനാശത്തിന് ശേഷം പിന്നെ മറ്റൊരു ലോകത്ത് ചെല്ലുക, അവിടെ ഇരിക്കുക, പരാന്തകാലെ പരാന്തകാലെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. അപ്പരൻ ഹിരണ്യഗർഭൻ, ഹിരണ്യഗർഭന്റെ അന്ധകാലം, ആ ബ്രഹ്മലോകം നശിക്കുമ്പോൾ പരാമൃത പരിമുച്ചിന്തി സർവി, അവിടെയുള്ള എല്ലാവരും മുക്തന്മാരായി തീരുന്നു. അപ്പോൾ ഇത് ക്രമമുക്തിയെക്കുറിച്ച് പറയുന്നതാണെന്ന് തോന്നാം. അതങ്ങനെയല്ല, ഇവിടെ പറയുന്നു ബ്രഹ്മയുലോക ബ്രഹ്മലോക. ബ്രഹ്മ ആത്മഭൂതമേശാന്തി, അവരെ സംബന്ധിച്ച് ആ ബ്രഹ്മം എന്ന് പറയുന്നത് അവരുടെ സ്വരൂപം തന്നെയായി. പരാമൃത ജീവൻ ദൈവ ബ്രഹ്മഭൂത, അത് എടുത്തു പറയുന്നു. ജീവൻ ദൈവ ബ്രഹ്മഭൂത, ജീവിച്ചിരിക്കുക തന്നെ ബ്രഹ്മമായി തീർന്നവർ, അവരാണ് നമ്മൾ എന്ത് പറയുന്നത്, മുക്തന്മാർ, ജീവൻ മുക്തന്മാർ. ജീവൻ ദൈവ ബ്രഹ്മഭൂത അവരെന്ത് ചെയ്യുന്നു, പര അമൃത, പരം അമൃതം, പരവുമായ അമൃതത്വത്തെ, മോക്ഷത്തെ അവർ പ്രാപിക്കുന്നു. അമരണധർമ്മവും ബ്രഹ്മാത്മഭൂതം. അവിടെ വ്യക്തമായും പറയുന്നു എന്താണിത്, ക്രമമുക്തിയെക്കുറിച്ചല്ല. പരം അമൃതം അമരണധർമ്മകം ബ്രഹ്മ ആത്മഭൂതം, ബ്രഹ്മാവ് തന്നെ സ്വസ്വരൂപമായി സാക്ഷാത്കരിച്ചവർ. അത് പ്രത്യേകിച്ചും പറയുന്നു ജീവൻ ദൈവ, ഈ ശരീരത്തോടുകൂടി ഇരിക്കുക പരിമിച്ചു എന്തി. അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചു. പ്രദീപ നിർവാണവ അവർ നിവർത്തിക്കുന്നു. എന്നാൽ ദേശാന്തരം ഗന്ധവ്യം അപേക്ഷത, അവർക്ക് ഈ ശരീരനാശത്തിന് ശേഷം മറ്റൊരു ലോകത്ത് പോയി അവിടെ നിന്ന് മുക്തി നേടേണ്ട കാര്യമില്ല. ക്രമമുക്തിയല്ല, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ശകുനീന ഇവാകാശേ ജലേ വാരി ചരസ്യത് പദം യഥാന ദൃശ്യത തഥാ ജ്ഞാനവദാം ഗതി. ക്രമമുക്തി, അയാൾക്കൊരു ഗതിയുണ്ട്, ഒരു മാർഗമുണ്ട്. ആ മാർഗത്തെക്കുറിച്ച് ശ്രുതി തന്നെ പറയുന്നു, ഉത്തരായണ മാർഗം. അവിടെ ഒരു ഗതിയുണ്ട്, അയാൾ മുക്തനാണ്, പക്ഷെ പോയ വഴിയുണ്ട്. ഇന്ന വഴിക്കാണ് പോയതെന്ന് ശ്രുതി എങ്കിലും പറയുന്നുണ്ട്. ഗീതയിൽ നമ്മൾ ചർച്ച ചെയ്തു. അതാണ് മുക്തന്റെ ഗതി. അങ്ങനെ ഒരു വഴിയെ പോയി എന്നറിയാം. അവിടെ ദേവതകൾ സ്വീകരിക്കുന്നു, ബ്രഹ്മലോകത്തെത്തിക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട് മനുഷ്യൻ. പക്ഷെ ഇവിടെ ജ്ഞാനി സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വഴിയില്ല. പാരയിഷ്ണവ പറയുന്നു, അനധ്വക, അവർക്ക് വഴിയില്ല. അവർ ഈ വഴി കടന്നു പോകാൻ ആഗ്രഹിച്ചവരാണ്. ഏത് സംസാരത്തിന്റെ ഈ ബന്ധനത്തിൽ നിന്നും മോചനത്തിലേക്കുള്ള ഒരു വഴി. ഈ വഴിയെ നടന്നു പോകണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അനധ്വക, അവർക്ക് വഴിയില്ലാത്തവരായി. ഒരു വഴിയെ പോകണമെന്ന് ആഗ്രഹിച്ചവർക്ക് വഴിയില്ലാത്തവരായി. അതെന്താണ്? ഒരുവൻ കരുതുന്നു താൻ അജ്ഞനാണ്, ഈ സംസാരത്തിൽ നിന്ന് മോചിക്കണം. പാരയിഷ്ണം മറികട കരക്കാൻ ആഗ്രഹിക്കുന്നവൻ, അവൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ മറുകരയിടത്തിന്. അപ്പൊ അതൊരു നീണ്ട യാത്രയാണ്, അനാദിയായി സംസാരയാത്രയാണ്. ഈ സംസാരയാത്രയിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നതും ഒരു യാത്രയാണ്. അവിടെ എന്താണ്? പലതരത്തിലുള്ള സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു. ചില പല ജന്മങ്ങൾ വേണ്ടി വന്നിരിക്കുന്നു. എന്നാലും സംസാരത്തിൽ നിന്നും മോചനത്തിലേക്കുള്ള യാത്ര. ആ യാത്രയ്ക്ക് ഒരാൾ തയ്യാറെടുക്കുകയാണ്. അയാൾ തയ്യാറെടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്താണ്? അനധ്വക. ആയത് മനസ്സിലാകുന്നു, ഇവിടെ വഴിയില്ല. ഇത് അപ്രാപ്യമല്ല, പ്രാപിക്കേണ്ട ഒന്നല്ല. ഇത് വഴിയില്ലാത്ത വഴിയാണ്. അതാണ് അദ്വൈതത്തിന്റെ മർമ്മഭാവം. അവൻ ആഗ്രഹിക്കുന്നു, മുമുക്ഷുവാകുന്നു, മോക്ഷം നേടണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ മോക്ഷത്തെ എങ്ങനെ മനസ്സിലാക്കുന്നത്? പ്രാപ്യമായ ഒന്നല്ല. അവൻ കടന്നു പോകാൻ വഴിയില്ല. എന്തുകൊണ്ട്? അത് നിത്യസിദ്ധമാണ്. നിത്യസിദ്ധമായ ഒന്നിന് അവൻ അവിടെ എത്തിച്ചേരാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ ഏതാ മാർഗമാണ്? മാർഗമില്ല. അതുകൊണ്ടത് മാർഗമില്ലാത്ത മാർഗമാണ്. പരമാർത്ഥ ജ്ഞാനം അതാണ്. അങ്ങനെ അല്ലെങ്കിൽ, ഈ തത്വത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ ഒരുപാട് സഞ്ചരിക്കേണ്ടി വരും. മുക്തിക്കുള്ള മാർഗം എന്ന് പറയുന്നത് അവസാനിക്കാത്ത മാർഗമാണ്. തത്വത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ ഈ കൽപ്പാന്തം വരെ സാധനകൾ ചെയ്താലും അവസാനിക്കാത്ത സാധനകളുണ്ട്. ഇതങ്ങനെയല്ല അദ്വൈതത്തിൽ, തത്വഗ്രഹണത്തിൽ എന്ത് ചെയ്യുന്നു? അവൻ സ്വയം സാക്ഷാത്കരിക്കുന്ന എന്താണ്? താൻ നിത്യമുക്തനാണ്. പിന്നെ തനിക്കിവിടെ മാർഗം. അന്യമായ ഒന്നിനെ, അപ്രാപ്യമായ ഒന്നിനെ പ്രാപിക്കുന്നിടത്താണ് മാർഗം. നിത്യപ്രാപ്തമായിരിക്കുന്നതിനെ പ്രാപിക്കുന്നിടത്ത് എന്താണ് മാർഗം? പക്ഷെ അവനുണ്ടെന്ന് ധരിച്ചു. അതാണ് പാരയിഷ്ണു. അവനത് മറുകര കടക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ട് വഴി, ഇന്ന വഴിക്ക് പോകണം. പക്ഷെ പരമാർത്ഥ തത്വത്തിൽ എന്താണ്? അനധ്വക. അവന് മാർഗമില്ല, അപ്രാപ്യമല്ല, നിത്യസിദ്ധമാണ്. അതിൽ നിന്നെന്താ മനസ്സിലാകുന്നത്? ഇത് ദേശപരിച്ഛിന്നമായൊരു ഗതിയില്ല. ഈ ലോകത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ട് വേറൊരു സ്ഥലത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, സഞ്ചരിക്കുന്നു, പ്രാപിക്കുന്നു. അതുപോലെ ഒരു ഗതിയില്ല. കാരണം ഇതിന്റെ സ്വരൂപപ്രാപ്തി എന്ന് പറയുന്നു. സ്വരൂപത്തിലേക്ക് തനിക്ക് സഞ്ചരിക്കാൻ സാധ്യമില്ല. സ്വരൂപവും താനും തമ്മിൽ ദേശഭേദമില്ല. എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു? അതാണ് അദ്വൈതത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതല്ല. കാരണം ഇവിടെ താൻ ബദ്ധനസ്ഥനാണ് എന്ന് തുടങ്ങി അനുഭവിക്കുന്ന ഈ സംസാര പ്രപഞ്ചം മുഴുവൻ വളരെ തുച്ഛമായ കേവലമായ ഒരു വിഭ്രാന്തി മാത്രം. സംസാരത്തെക്കുറിച്ച് താൻ എന്തൊക്കെ വാസ്തവമായി ചിന്തിക്കുന്നു അതെല്ലാം സത്യം അറിയാത്തതുകൊണ്ടുള്ള കേവല കൽപ്പന മാത്രം. ആ കൽപ്പനയിൽ ബന്ധവും മോക്ഷവും തമ്മിൽ ദൂരമുണ്ട്. ദൂരമുണ്ടെങ്കിൽ അവിടെ ദേശഭേദം വരും. അത് സ്വർഗത്തെ പ്രാപിക്കുന്നിടത്താണ് ദേശപരിച്ഛേദം, അല്ലെങ്കിൽ ഹിരണ്യഗർഭലോക പ്രാപ്തി ദേശപരിച്ഛേദം. അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് അറിയുന്നു, അത് യഥാർത്ഥമായ അറിവ്, അങ്ങനെ ഒന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. യഥാർത്ഥ അനുഭവം വരുമ്പോൾ ഉണ്ട് ശ്രദ്ധ കൊണ്ട് അങ്ങനെ ഒരു അനുഭവം വരും, അങ്ങനെ ഉണ്ട് സ്വർഗം. മാർഗത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു, പ്രവർത്തിക്കുന്നു, മരണശേഷം അവിടെ എത്തിച്ചേരുന്നു, ദേശപ്രാപ്തിയുണ്ട്. ഇതങ്ങനെയല്ല, ആത്മസാക്ഷാത്കാരത്തിൽ മാർഗമില്ല, വഴിയില്ല. പരിച്ഛിന്ന സാധന സാധ്യത്വ, അതെല്ലാം സംസാര വിഷയമാണ്. പരിച്ഛിന്നമായ സാധനങ്ങളെ കൊണ്ട് സാധിക്കാവുന്നതാണ്. ഒരു ഉപാസനമുണ്ടോ, ബാഹ്യമായ യാഗമോ ഹോമമോ ഉണ്ടോ, ഒക്കെ സാധിക്കാവുന്ന കാര്യങ്ങളാണ് പരിച്ഛിന്നമായ സാധനങ്ങളാണ്. ഇതങ്ങനെയാണ്, അങ്ങനെ ഒന്നുകൊണ്ട് സാധിക്കുന്നത്. തന്നെ പിടികൂടിയിരിക്കുന്ന ഒരജ്ഞത മാർഗം, തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ജ്ഞാനം അജ്ഞതയെ മാറ്റി പ്രകാശിക്കുക, ഇത്രയേ ഉള്ളൂ. ബ്രഹ്മതു സമസ്തത്വ എന്ന് പറയും, ബ്രഹ്മസമസ്തമാണ്, എനിക്ക് സർവാധാരമായിരിക്കുന്നു, സർവദേശങ്ങൾക്കും അത് ആധാരമായിരിക്കുന്നു. എന്നാ ദേശപരിച്ഛേദേന ഗന്ധമ്യം, അത് പ്രാപിക്കുന്നതിനൊരു വഴിയില്ല. ഏതെങ്കിലും ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് അവിടെ എത്തേണ്ടതല്ല. അതാ നിന്ന നിലയിൽ തന്നെ മുമ്പോട്ടും പിമ്പോട്ടും ഒന്ന് സഞ്ചരിക്കാതെ നിന്ന നിലയിൽ തന്നെ ഒന്ന് ഉണരുക, അത്രയോ ഒരു ഉണർവ്. ദീർഘമായ അജ്ഞാന നിദ്രയിൽ നിന്നുള്ള ഒരു ഉണർവ്, അതാണ് ഇവിടെ പറയുന്നത്. യഥി ദേശപരിച്ഛിന്ന ബ്രഹ്മസ്യ മൂർത്തദ്രവ്യവത് ആദ്യന്തവത് അന്യാശ്രിതം സാവയവം അനിത്യം കൃതകം ബ്രഹ്മസ്യ. മോക്ഷം അങ്ങനെയുള്ള ഒന്നല്ല, അത് ദേശപരിച്ഛിന്നമായ ഒന്നല്ല, ദേശവുമായിട്ടൊരു ബന്ധവുമില്ല. അതുപോലെയാണ് കാലം, അതിവിടെ പറയുന്നില്ല, പക്ഷെ അതും അതുപോലെയാണ്. ഇന്നലെ ഇന്ന് നാളെ എന്നിങ്ങനെ എണ്ണി എണ്ണി പോകുന്ന ഈ കാലത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് നേടുന്ന ഒന്നല്ല, അത് കാലാതീതമാണ്, അതുപോലെ ദേശാതീതം. ബ്രഹ്മസ്യ മൂർത്തദ്രവ്യവ, ബ്രഹ്മലോകം വരെ ആയിക്കോട്ടെ, സ്വർഗ്ഗലോകമായിക്കോട്ടെ, അതെല്ലാം മൂർത്തദ്രവ്യങ്ങളാണ്. ആദ്യന്തം ഉള്ളതാണ് അന്യാശ്രിതം, ഓരോന്നും അതാതിന്റെ കാരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. സാവയവം ഈ ലോകങ്ങൾക്കെല്ലാം ഭാഗങ്ങളുള്ളതാണ്. അനിത്യം അതനിത്യമാണ്. കൃതകം ജസ്യാ, അത് സൃഷ്ടമാണ്, ഈശ്വര സൃഷ്ടമാണ് ഈ ലോകങ്ങളെല്ലാം സ്വർഗം വരെയുള്ളത്. അപ്പൊ ഇവിടെ മുക്തന് അത്തരത്തിലുള്ള ഒരു ഗതിയില്ല. അത് അങ്ങനെ പറയുന്നുണ്ടോന്ന് സംശയം വരും. മൂന്നും നാലും പദങ്ങൾ, തേ ബ്രഹ്മലോകേതു പരാന്തകാലേ പരിമിച്ചന്തി സർവേ പരിമിച്ചന്തി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ സംശയിക്കേണ്ട, ദേശപരിച്ഛിന്നമല്ല, മുക്തനായിത്തീരുന്നു, ശരീരത്തോടുകൂടി ഇരിക്കത്തന്നെ. ഇനി ആ മുക്തിയിൽ ഇനി ഒരാൾക്ക് പൂർണ്ണത കാണാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് പ്രാരബ്ധം, അതിനൊരു അപൂർണതയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നിയമമൊന്നുമില്ല. അങ്ങനെ പ്രാരബ്ധം കൊണ്ട് അതിലെന്തെങ്കിലും ന്യൂനത വരുമെന്ന്. പക്ഷെ പ്രാരബ്ധം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കണ്ട, വിദേഹമുക്തിയെ തന്നെ സ്വീകരിക്കുക, പ്രാരബ്ധവും നശിക്കുന്നു. വിദേഹമുക്തിയായി. അതുവരെ മുക്തിയെക്കുറിച്ചുള്ള കൽപ്പന അതുവരെ ആകാം. ഒന്ന് ശരീരത്തോടു കൂടിയിരിക്കുന്നു, പ്രാരബ്ധത്തോടു കൂടിയിരിക്കുന്നു, മറ്റൊന്ന് അതും വിടുന്നു. രണ്ടായാലും ശരി, ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതൊരു ബ്രഹ്മലോകമോ അവിടെ എത്തിച്ചേരലോ ഒന്നുമല്ല, ഇത് മുക്തിയാണ്. യതിമാരുടെ മുക്തി സന്യാസയോഗത്തിൽ ഉള്ള യതിമാരുടെ മുക്തിയെക്കുറിച്ച് പറയുന്നു. സന്യാസിമാരെ മുക്തിയെക്കുറിച്ച് പറയുമ്പോൾ പലയിടത്തും ഗതിയെക്കുറിച്ചും പറയും, അത് ഉപാസകരായ സന്യാസിമാരെ കുറിച്ചാണ്. ഇവിടെ പറയുന്നത് വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥ ജ്ഞാനികളായ സന്യാസിമാരെ കുറിച്ചാണ്. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥ എന്ന് പറയും. സുനിശ്ചിതമാകുക, സംശയ ഭ്രാന്തി ഒന്നും ഇല്ലാതിരിക്കുക, അത് ജ്ഞാനത്തിലെ സാധ്യം. അപരോക്ഷ ജ്ഞാനത്തിലെ സംശയഭ്രാന്തികളെല്ലാം മാറിക്കിട്ടു. അവിടെ ജ്ഞാനി എന്നാൽ മുക്തനായി, അവിടെ ഗതിയില്ല. വിദേഹമുക്തിക്കും ഗതിയുടെ ആവശ്യമില്ല. പ്രാരബ്ധ നാശത്തോടുകൂടി ആ ശരീരം നിശ്ചയം. അവിച്ച അവിദ്യാദി സംസാര ബന്ധാപനയനമേവ മോക്ഷം ഇച്ഛന്തി ബ്രഹ്മവിദു. അപ്പോൾ ബ്രഹ്മവിത്തുക്കൾ, ബ്രഹ്മജ്ഞാനികൾ മോക്ഷമെന്ന് പറയുന്നത് എന്തിനാണ് പറയുന്നത്? അവിദ്യാദി സംസാര ബന്ധ അപനയനം അതില്ലാതാകുക, അവിദ്യ തുടങ്ങി വരുന്ന ബന്ധനങ്ങൾ. അതാണ് മോക്ഷം, അല്ലാതെ ഈ ലോകത്ത് നിന്ന് വേറെ ലോകത്തിലേക്ക് പോകുന്നതല്ല. അതാണ് ബ്രഹ്മജ്ഞാനികൾ മോക്ഷത്തെക്കുറിച്ച് പറയുന്നത്. അത് കാര്യഭൂതം, അത് ബ്രഹ്മലോകപ്രാപ്തിയല്ല. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ മുക്തി എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമായി വിശദീകരിക്കുകയാണ്. അതേതെങ്കിലും ഒരു ലോകത്തെ പോയി പ്രാപിക്കുന്നതല്ല, ഇവിടെ തന്നെയാണ് മണിമന്ത്രത്തിൽ വ്യക്തമാക്കുന്നത്. ഇഹൈവ മോക്ഷോ വക്തവ്യ, മോക്ഷം ഇവിടെ തന്നെ, അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഗമനാഗമനങ്ങളില്ല. അതങ്ങനെ പറയേണ്ടി വരുന്നത് ശ്രുതിയിൽ ഗമനാഗമനങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്, പോയി നേടേണ്ട മോക്ഷത്തെക്കുറിച്ചും മറ്റും പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതല്ല പരമാർത്ഥം എന്നർത്ഥം. അത് ഗതിയില്ല, ഗതിയെ കണ്ടുപിടിക്കാൻ പറ്റുന്നു. അതിനാണ് പക്ഷിയുടെ ഉദാഹരണം പറഞ്ഞത്. പക്ഷി പറക്കുന്നിടത്ത് അവിടെ ഒരു വഴിയില്ല, പോയി കണ്ടുപിടിക്കും. അല്ല, തത്വജ്ഞൻ അങ്ങനെ ഒരു വഴിയെ സഞ്ചരിച്ചിട്ടില്ല കണ്ടുപിടിക്കാൻ വേണ്ടി. എന്നിട്ട് ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ പിന്നെ എന്താണ് അവിദ്യാദി സംസാര ബന്ധ അപനയനം, അത് സംഭവിച്ചിരിക്കുന്നു, ആ ഭ്രാന്തി മാറിയിരിക്കുന്നു. അപ്പൊ പിന്നെ അവിടെ ഏതാ മാർഗം, എവിടെ നിന്ന് എവിടെ എത്തിയിട്ടാണ് മുക്തനായത് എന്ന് പറയാൻ വയ്യ. അത്തരത്തിലുള്ള ഗതിയെ അവിടെ നിഷേധിക്കുകയാണ്. അതേസമയം മുക്തൻ എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും മുക്തനാണ് എന്നുള്ള കാര്യവും അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പൊ പ്രാരബ്ധം കൊണ്ടുള്ള ബന്ധനം എന്ന് കരുതിയാലോ, പ്രാരബ്ധം മുക്തനെ സംബന്ധിച്ചൊരു ബന്ധനമല്ല. പക്ഷെ ഒരാൾക്ക് അതിനെ അങ്ങനെയും കരുതാം, ഒരു നിയമമായിട്ടുള്ള ഒരു പ്രതീതി എന്നുള്ള നിലയ്ക്ക്. തത്വജ്ഞാനിയും ക്ലേശങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഒരാൾക്ക് പറയാം. ലോകസംഗ്രഹ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നയാളിനും ക്ലേശങ്ങളുണ്ടെന്ന് പറയാം. തത്വജ്ഞാനി അതൊക്കെ ബാധിക്കത്തില്ല, പരമാർത്ഥത്തിൽ ബാധിക്കുന്നില്ല. പരമാർത്ഥത്തിൽ അജ്ഞനെ പോലും ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അജ്ഞനും അജ്ഞന്റെ സ്വരൂപവും ആത്മാവ് തന്നെ, അവിടെ ഇതൊന്നുമില്ല. പക്ഷെ എന്നാലും തത്വജ്ഞാനിയിൽ പ്രാരബ്ധം കൊണ്ട് അനുകൂല പ്രതികൂലകൾ കാണുന്നുണ്ട്. അപ്പോൾ അനുകൂല പ്രതികൂലതകൾ കാണുന്നുള്ളോ, നമ്മുടെ അനുഭവമാണല്ലോ. അനുഭവങ്ങൾക്കനുസരിച്ച് അവിടെ എന്തെങ്കിലും സംഭവിക്കണമെന്നോ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അനുഭവം ഉണ്ടാവും? ഇത്തരത്തിൽ ചിന്തിക്കാം. തത്വജ്ഞന്റെ നിലയിലല്ല, കാണുന്നവന്റെ നിലയിൽ. അങ്ങനെയാണെങ്കിൽ ശരി, അതും പോകട്ടെ. ആ പ്രാരബ്ധം ഇല്ല എന്ന് സങ്കല്പിക്കുക, പ്രാരബ്ധം നശിക്കുന്നു. അപ്പോൾ കേവലമായ ആത്മസ്വരൂപത്തിൽ പ്രകാശിക്കുന്നു. അവിടെയാണെങ്കിലും ഗതിയില്ല. ആ പ്രാരബ്ധത്തെ നശിപ്പിക്കാൻ വേണ്ടി തത്വം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പ്രാരബ്ധം കൊണ്ടുപോയില്ല. അത് എന്തിനെ ആശ്രയിച്ചാണോ നിന്നത്, അതിന്റെ നാശത്തിൽ അപ്രാരബ്ധം നശിച്ചു കഴിഞ്ഞു. അത് പ്രതീതിയിൽ നിന്നും അദൃശ്യമാകുന്നു. അത്രേ സംഭവിക്കുന്നുള്ളൂ. ഒന്നും ജ്ഞാനം കൊണ്ടത് ഭസ്മമായി, പിന്നെ പ്രതീതിയിൽ നിന്നത് അദൃശ്യമാകുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒന്നും ഒരു ഗതിയില്ല, ഒരു മാർഗമില്ല. ജ്ഞാനി പോയ ഒരു മാർഗം അങ്ങനെ ഒന്നില്ല. ഒരാൾക്ക് പറയാം, ഒരു തത്വജ്ഞാനിയും ഒരുപാട് സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ചു, ജപിച്ചു, ധ്യാനിച്ചു, സേവകളൊക്കെ അനുഷ്ഠിച്ചു, അയാള് ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ചല്ലോ, പിന്നെ മാർഗമില്ല എന്നിങ്ങനെ പറയുന്നു. ഇവിടെ പറയുന്നത് ഒരുവൻ തന്നെ ഒരു സാധകനായി കരുതി ആത്മമോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് മാർഗമുണ്ട്. അത് അജ്ഞന്റെ മാർഗം. ഇവിടെ അജ്ഞനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, തത്വജ്ഞാനിയെ കുറിച്ചാണ്. യഥയ ശുദ്ധ സത്വാഹ, തത്വജ്ഞാനിയാണ്. തത്വജ്ഞാനിയിൽ അവിടെ ഒരു മാർഗമില്ല എന്നിവിടെ പറയുമ്പോൾ ശരിക്കും ആ അദ്വൈതത്തിൽ എന്താണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ശരിക്കും അത് കേവലം ഒരു ഭ്രാന്തിയിൽ നിന്നുള്ള മോചനം മാത്രമാണ്. അവിടെ കർമ്മമില്ല, കർമ്മത്തിന്റെ ഉപായങ്ങളില്ല, കർമ്മത്തിൻ്റെതായ വഴിയുമില്ല. അത് വ്യക്തമാക്കുകയാണ് ഇവിടെ.